2020 ജൂലൈ 12 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് ന്യൂസ് കാനിൽ മഞ്ജു എം ജോയ് എഴുതുന്നു. വികാസ് ദുബെ എൻകൗണ്ടർ ചുരുളഴിയേണ്ട രഹസ്യങ്ങളേറെ. 3 പതിറ്റാണ്ടോളം ഉത്തർപ്രദേശിനെ അടക്കി ഭരിച്ച ഗ്യാങ്സ്റ്റർ, കൊലപാതകമടക്കം 100 കേസുകളിലെ മുഖ്യപ്രതി, രാഷ്ട്രീയക്കാരുടെ സന്തത സഹചാരി. ഉത്തർപ്രദേശിൽ മാത്രം 16 ഫ്ളാറ്റുകളും 11 ആഡംബര വീടുകളുമുള്ള സമ്പന്നൻ, AK-47 പ്രണയിക്കുന്ന അധോലോക നായകൻ, കൊടും കുറ്റവാളി വികാസ് ദുബെയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. 8 പോലീസുകാരെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ ദുബെയെ കഴിഞ്ഞ ദിവസമാണ് ആസൂത്രിതമായി പോലീസ് പിടികൂടിയത്. ദുബെയുടെ കൂട്ടാളികളെ എൻകൗണ്ടറിൽ വധിച്ചതുപോലെ ദുബെയും കൊല്ലപ്പെടാനിടയുണ്ടെന്നും ദുബെയ്ക്ക് സംരക്ഷണം നൽകണമെന്നുമുള്ള ഹർജി സുപ്രീംകോടതി പരിഗണിക്കാനെടുക്കുമ്പോഴേക്കും ദുബെയുടെ തലയിൽ പോലീസിന്റെ വെടിയുണ്ട തുളച്ചുകയറിയിരുന്നു. ദുബെ കൊല്ലപ്പെടേണ്ടവനാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവാനിടയില്ല. പക്ഷേ നീതിയും നിയമവും ദുബെയ്ക്കും ബാധകമാണ്. അതിനാലാണ് വികാസ് ദുബെയെ പോലീസ് എൻകൗണ്ടറിൽ വധിച്ച സംഭവത്തിലെ ദുരൂഹതകൾ വിശകലനം ചെയ്യുന്നത്. ദുബെ സഞ്ചരിച്ച വാഹനമേത്? സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടതിനു പിന്നാലെ വികാസ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് എൻകൗണ്ടർ നടത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത്. വികാസ് ദുബെ സഞ്ചരിച്ചിരുന്ന കാർ വെള്ളിയാഴ്ച രാവിലെ മറിഞ്ഞെന്നും ദുബെയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്നുമാണ് പറയുന്നത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത ദുബെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തൊട്ടുപിന്നാലെ വികാസ് ദുബെയെ പോലീസ് വളഞ്ഞ് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ വെടിയുതിർത്തു. ഇതേ തുടർന്നാണ് തിരിച്ച് വെടിയുതിർത്തതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ വികാസ് കൊല്ലപ്പെടുന്നതിന് കുറച്ചു സമയം മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയങ്ങൾ ഉയർത്തുന്നത്. പുലർച്ചെ 4 മണിക്ക് 3 കാറുകൾ ടോൾ ബൂത്ത് കടക്കുന്ന ദൃശ്യമാണ് ആദ്യത്തേത്. ഈ സമയത്ത് വാഹനാപകടം ഉണ്ടായി മറിഞ്ഞ കാറിലല്ല വികാസ് സഞ്ചരിച്ചിരുന്നത്, മറ്റൊരു കാറിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാർ മാറ്റത്തെക്കുറിച്ചുള്ള ഈ സംശയം മാധ്യമങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് ഇതുവരെ പ്രതികരിച്ചില്ല. മാധ്യമങ്ങളെ തടഞ്ഞതെന്തിന്? സംഭവത്തിന് തൊട്ടുമുൻപ് അപകടസ്ഥലത്തിന് 2 കിലോമീറ്റർ അകലെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. ദേശീയ വാർത്താ ഏജൻസിയായ ANI പുറത്തുവിട്ട പുലർച്ചെ 6:30 എടുത്ത വീഡിയോയിൽ ഇത് വ്യക്തമാണ്. എൻകൗണ്ടർ നടക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. വികാസ് ദുബെയെ കൊണ്ടുപോയിരുന്ന വാഹനത്തിന് അകമ്പടിയുണ്ടായിരുന്ന വാഹനങ്ങളിലെ ഉദ്യോഗസ്ഥർ തൊട്ടുപിന്നാലെയുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ വാഹനങ്ങളെ തടയുന്ന വീഡിയോയാണ് ഇത്. എന്തിനാണ് പോലീസ് മാധ്യമങ്ങളെ തടഞ്ഞതെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. അപകടം കെട്ടിച്ചമച്ചതോ? സംഭവസ്ഥലത്ത് വെച്ച് വെടിയൊച്ചകൾ കേട്ടതായി ചില പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് ഇടപെട്ട് ഇവരെ നീക്കി. വെടിവയ്പിന്റെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. എന്താണെന്ന് നോക്കാൻ വന്നപ്പോൾ പോലീസ് തടയുകയായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എൻകൗണ്ടർ നടന്ന സ്ഥലത്തിന് സമീപത്തുകൂടെ കടന്നുപോവുകയായിരുന്ന ആശിഷ് പാസ്വാൻ പറഞ്ഞു. കൈവിലങ്ങ് എവിടെ? കൊടും കുറ്റവാളിയായ ദുബെയെ കൈവിലങ്ങണിയിച്ചിരുന്നില്ലേ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. കൈവിലങ്ങുണ്ടായിരുന്നെങ്കിൽ തോക്ക് തട്ടിയെടുക്കാനോ വെടിവെക്കാനോ ദുബെയ്ക്ക് കഴിയുമായിരുന്നില്ല. എൻകൗണ്ടർ തുടർക്കഥ. യോഗി ആദിത്യനാഥ് UP മുഖ്യമന്ത്രിയായി അധികാരമേറ്റ 2017 മാർച്ച് മുതൽ 2019 ജൂൺ 11 വരെ 77 ക്രിമിനലുകൾ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. ദുബെ കീഴടങ്ങാൻ പലതവണ പോലീസിനെ സന്നദ്ധത അറിയിച്ചിട്ടും അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ദുബെയുടെ സംഘത്തിലെ 5 പേർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഗണശ്യാം ഉപാധ്യായ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. മരണവഴി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വികാസ് ദുബെയും കൂട്ടാളികളും കാൺപൂരിലെ ബിക്രു ഗ്രാമത്തിൽ 8 പോലീസുകാരെ വെടിവെച്ചുകൊന്നത്. ദുബെയെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് അയാളുടെ ഗ്രാമത്തിൽ ചെന്നത്. ആക്രമണത്തിനു ശേഷം ദുബെ ഒളിവിൽ പോയി. വ്യാഴാഴ്ച രാവിലെ ഉജ്ജയിനി ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ ഇയാളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് UP പോലീസിന് കൈമാറുകയായിരുന്നു. ഞാൻ വികാസ് ദുബെയാണ്, കാൺപൂരുകാരൻ. തന്നെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാർക്കെതിരെ ആക്രോശിക്കുകയായിരുന്നു ഗുണ്ടാത്തലവൻ. 60 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ദുബെയെ പിടിക്കാൻ UP പോലീസ് 5 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ ഭാര്യ റിച്ച കാൺപൂർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ബിക്രു ആക്രമണത്തിൽ ദുബൈയുടെ കൂട്ടാളികളായിരുന്ന ബൗവ പാണ്ഡയെയും പ്രഭാത് മിശ്രയെയും വ്യാഴാഴ്ച രാവിലെയാണ് പോലീസ് ഏറ്റുമുട്ടലിൽ വധിച്ചത്. പ്രഭാത് മിശ്രയെ ട്രാൻസിറ്റ് റിമാൻഡിൽ കാൺപൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിന്റെ ടയർ പഞ്ചറായെന്നും അപ്പോൾ പോലീസിന്റെ തോക്ക് തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച അയാളെ ഏറ്റുമുട്ടലിൽ വധിച്ചെന്നുമാണ് പോലീസ് പറഞ്ഞത്. ബിക്രു ആക്രമണത്തിൽ 21 പ്രതികളാണ് ഉള്ളത്. ഇവരിൽ വികാസ് ദുബെ ഉൾപ്പെടെ 6 പേരെ പോലീസ് വധിച്ചു, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12 പ്രതികളെ പിടികിട്ടാനുണ്ട്. 3 ദശാബ്ദം നീണ്ട ദുബൈയുടെ ഗുണ്ടാ കരിയറിൽ രാഷ്ട്രീയക്കാർക്കു വേണ്ടിയുള്ള കൊലവിളികളാണ് കൂടുതലും. രാഷ്ട്രീയക്കാരിൽ നിന്ന് കാശുവാങ്ങി ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കലായിരുന്നു പ്രധാന ഹോബി. ജയിലിലായാൽ നേതാക്കളെത്തി മോചിപ്പിക്കും, കേസെടുക്കില്ല. ദുബൈ വിചാരിച്ചാൽ 1 ലക്ഷം വോട്ടുകളെങ്കിലും മറിയുമായിരുന്നു. മായാവതി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് BSPക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തനം. മായാവതി പുറത്തായപ്പോൾ അഖിലേഷിന്റെ സമാജ്വാദി പാർട്ടിയിലേക്ക് മാറി. 2001 BJP മന്ത്രി സന്തോഷ് ശുക്ലയെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെടിവെച്ചിട്ടത് ദുബൈക്ക് വീരപരിവേഷമാണ് നൽകിയത്. തെളിവില്ലെന്ന പേരിൽ കോടതി വെറുതെ വിട്ടു. എന്നാൽ ദുബൈയുടെ പേര് കേട്ടാൽ ജനം പേടിച്ചു വിറയ്ക്കുമെന്ന സ്ഥിതിയായി. മോഹം രാഷ്ട്രീയത്തിലിറങ്ങാൻ ഭരിക്കുന്ന കക്ഷികളുടെ ആളായിരുന്നു ദുബൈ. 15 വർഷം BSPയിൽ പ്രവർത്തിച്ചു, പിന്നീട് SPയിലെത്തി. 2017 മുതൽ BJPയിൽ. UPയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കൾക്ക് പഞ്ഞമില്ലാത്തതിനാൽ രാഷ്ട്രീയ നേതാവിന്റെ വെള്ളക്കുപ്പായമിട്ട് അധോലോക നായകന്റെ ലേബൽ മാറ്റാൻ ദുബൈ ആഗ്രഹിച്ചിരുന്നു. കാൺപൂർ റാണിയ അസംബ്ലി സീറ്റിൽ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പും തുടങ്ങിയതാണ്. ഒരു പ്രമുഖ BJP ദേശീയ നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചതെന്ന് കേൾക്കുന്നു.